2019 ഫെബ്രുവരി 24 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. വലിയ നയതന്ത്ര വിജയം. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പരസ്യമായും രഹസ്യമായും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഇന്ത്യ നേടിയ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായിരുന്നു കഴിഞ്ഞ ദിവസം UNലും പാരീസിലും ഉണ്ടായത്. ജമ്മുകാശ്മീരിലെ പുൽവാമയിൽ 40 CRPF ജവാന്മാരുടെ ദാരുണ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ യു രക്ഷാസമിതി കടുത്ത ഭാഷയിലാണ് അപലപിച്ചത്. പുൽവാമയിൽ ചാവേറായി എത്തിയ യുവഭീകരൻ അംഗമായ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുതന്നെയുള്ളതായിരുന്നു ഇതു സംബന്ധിച്ച പ്രമേയം. ചൈനയടക്കം രക്ഷാസമിതിയിലെ 15 സ്ഥിരാംഗങ്ങളടക്കം മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് പ്രമേയം പാസായതെന്നത് ശ്രദ്ധേയമാണ്. പാകിസ്ഥാനു വേണ്ടി എക്കാലവും നിലകൊള്ളുന്ന ചൈന പ്രമേയത്തിനെതിരെ തിരിയാൻ ശ്രമിക്കാതിരുന്നില്ല. എന്നാൽ മറ്റു വൻ ശക്തികളടക്കമുള്ള മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നതോടെ മനസ്സില്ലാ മനസ്സോടെ ചൈനയ്ക്കും പ്രമേയത്തിനനുകൂലമായി കൈപൊക്കേണ്ടി വന്നു. സമീപകാലത്ത് UNൽ ഇന്ത്യ നേടിയ ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണിത്. ജെയ്ഷെ മുഹമ്മദിനെ പേരെടുത്തു പറയുന്നതിനെ ചൈന രൂക്ഷമായി എതിർത്തിരുന്നു. ഫ്രാൻസാണ് പ്രമേയവുമായി മുന്നോട്ടു വന്നത്. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മുഴുവൻ പേരെയും പിടികൂടാൻ രക്ഷാസമിതി അംഗങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കണമെന്ന് പ്രമേയം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദിനെ പേരെടുത്തു തന്നെ പ്രമേയത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ഭീകര സംഘടനയെ നയിക്കുന്ന മസൂദ് അസറിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഫ്രാൻസ് താമസിയാതെ തന്നെ അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയവുമായി രക്ഷാസമിതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. ലോകരാജ്യങ്ങൾ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണെന്ന സൂചന പാകിസ്ഥാൻ മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. കാരണം ഫ്രഞ്ച് പ്രമേയം രക്ഷാസമിതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഭീകരഗ്രൂപ്പുകൾക്കെതിരെ പാകിസ്ഥാൻ ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ആസ്ഥാനം പ്രവിശ്യ ഭരണകൂടം ഏറ്റെടുത്തത് ഇതിന്റെ ഭാഗമാണ്. രക്ഷാസമിതിയിലെ നയതന്ത്ര വിജയത്തിനൊപ്പം ഭീകരപ്രസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം തടയാനുള്ള 38 രാജ്യങ്ങളുടെ കൂട്ടായ്മ പാകിസ്ഥാനെ അടുത്ത ഒക്ടോബർ വരെ നിരീക്ഷണ പട്ടികയിൽ നിലനിർത്താൻ തീരുമാനമെടുത്തതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സുപ്രധാന നേട്ടമായി കരുതാം. ഭീകരർക്കും ഭീകര സംഘടനകൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കർക്കശവും സുവ്യക്തവുമായ നിലപാടെടുത്തില്ലെങ്കിൽ പാകിസ്ഥാന് ഗുരുതരമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. കരിമ്പട്ടികയിൽ പെടാതിരിക്കണമെങ്കിൽ ആഗോള കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ പാകിസ്ഥാൻ നിർബന്ധമായും പാലിച്ചിരിക്കണം. പാകിസ്ഥാനെ ഇപ്പോൾ തന്നെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. സംഘടന ഒക്ടോബർ വരെ സാവകാശം നൽകാനാണ് തീരുമാനമെടുത്തത്. വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെങ്കിൽ ആഗോള സാമ്പത്തിക വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ തന്നെ പാകിസ്ഥാന് നേരിടേണ്ടി വരും. കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയും എന്ന് പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങളുടെ പലവിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ടേ ഭീകരരോടുള്ള പാക് സമീപനത്തിൽ മാറ്റം വരികയുള്ളൂ. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ അന്താരാഷ്ട്ര സഹായം അനിവാര്യമാണ്. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം പിണക്കി ഭീകരരെ തീറ്റിപ്പോറ്റുന്നതിലെ വങ്കത്തെക്കുറിച്ച് പാക് ഭരണാധികാരികൾക്കും ബോധ്യമുണ്ടാകാതിരിക്കാൻ വഴിയില്ല. എന്നാൽ സൈന്യം ഭരണം നിയന്ത്രിക്കുന്ന ആ രാജ്യത്ത് ഭീകരരെ വളർത്തുന്നതിലും സേനയ്ക്ക് വലിയ പങ്കാണുള്ളത്. ഭീകര ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് സൈനികർക്ക് കീഴിലാണെന്നത് പരസ്യമായ രഹസ്യമാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ നേതൃത്വം വഹിച്ച ഹാഫിസ് സയ്യിദിന്റെ ഭീകര സംഘടനയായ ജമാ അത്വയെ 2 ദിവസം മുൻപ് പാകിസ്ഥാൻ നിരോധിച്ചത് പാരീസിൽ 37 രാജ്യങ്ങളുടെ കൂട്ടായ്മ യോഗം ചേരുന്നതിന് തൊട്ടുമുൻപാണ്. പ്രതികൂല നടപടികളെ ഭയന്നു തന്നെയാണ് ഈ നടപടിയെന്ന് വ്യക്തം. പുൽവാമ കൂട്ടക്കുരുതിക്ക് ശേഷം ഇന്ത്യ കൈക്കൊണ്ട നടപടികളും പാകിസ്ഥാനെ കൂടുതൽ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഇറക്കുമതിക്ക് 200% നികുതി ചുമത്തിയതും നദീജല കരാറുകൾ അവസാനിപ്പിക്കുന്നതും ഇതുവരെ അനുഭവിച്ചു പോന്ന അഭിമത രാഷ്ട്രപദവി പിൻവലിച്ചതുമൊക്കെ പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനങ്ങളാണ്. ഇതിനൊപ്പമാണ് പാരീസ് കൂട്ടായ്മ സ്വീകരിച്ച കർക്കശ നടപടികൾ. ഇതിനിടെ 2 പാക് ഷൂട്ടിംഗ് താരങ്ങൾക്കും ഉദ്യോഗസ്ഥനും വിസ നിഷേധിച്ചതിനെ ചൊല്ലി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഇന്ത്യക്കെതിരെ വാളെടുത്തിരിക്കുകയാണ്. വിസ നിരോധനത്തിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് ഭാവിയിൽ അന്താരാഷ്ട്ര മത്സരവേദികൾ നൽകില്ലെന്നാണ് IOCയുടെ ഭീഷണി. പാക് ടീമുമായുള്ള ക്രിക്കറ്റ് മത്സരവും വേണ്ടെന്നാണ് ഇന്ത്യയുടെ തീരുമാനം. രാജ്യത്തിനേറ്റ മുറിവിനേക്കാൾ വലുതല്ല കളി ഉപേക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഇച്ഛാഭംഗം. രാജ്യസ്നേഹമുള്ളവരെല്ലാം ഈ നിലപാടിനോട് യോജിക്കും.